ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനതി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാകും. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക അലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ഉച്ചകോടിക്ക് എത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ ലോക നേതാക്കൾ തലസ്ഥാനത്തെത്തി. ഉഭയകക്ഷി യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും വേദിയാവുകയാണ് ന്യൂഡൽഹി. വിശദാംശങ്ങളിലേക്ക്.
ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനമായ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളും 12 പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സമഗ്രമായ ആഗോളഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഇന്ത്യയുടെ നൂതനാശയങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ബ്രിക്സ് നേതാക്കൾ പ്രദർശനം വീക്ഷിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഉച്ചകോടിയുടെ സമാപന ദിവസമായ നാളെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ സഞ്ചരിക്കുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഡൽഹി വ്യോമപാതയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് എവാരിസ്റ്റെ എൻഡായിഷിമിയെ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഓവച്ചുക്, തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സിഹാസാക് ഫുവാങ് കെക്കിയോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിംഗ് ഷെട്ടിമ തുടങ്ങിയവരാണ് ഉച്ചകോടിക്കായി ദേശീയ തലസ്ഥാനത്തെത്തിച്ചേർന്ന പ്രമുഖർ. ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നിവയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. ബെലറസ്, ക്യൂബ, ബൊളിവിയ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് ബ്രിക്സിന്റെ പങ്കാളിത്ത രാജ്യങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം വിപുലീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, പരസ്പര സഹകരണം, റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. 2030-ഓടെ ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം $10,000 കോടി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ശ്രമങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിന് തിരുക്കുറളിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ് മഹാകവി തിരുവള്ളുവർ രചിച്ച അനശ്വര ജ്ഞാനമായ തിരുക്കുറളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ലോകത്തിന് ആത്മവിശ്വാസം പകരുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വ്യാപാര തടസ്സങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ പാലങ്ങൾ പണിയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതൃസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
ഷിപ്പ് ബിൽഡിംഗ്, സെമി കണ്ടക്ടർ, ക്വാണ്ടം, ക്രിട്ടിക്കൽ മിനറൽസ് ഓർ ബയോടെക് ജെസെ സ്ട്രാറ്റജിക് ക്ഷേത്രമായി നൈ ക്ഷമതയെ തയ്യാർ കർലിയെ മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കേൽ ഫോർ ദ വേൾഡ്. 2 lakh അധിക സ്റ്റാർട്ടപ്പ് ഓർ 120 അധിക യൂണിക്കോൺസ് കെ സാത്ത് ഭാരത് ആജ് ഗ്ലോബൽ സൊല്യൂഷൻസ് കാ ഹബ് ബൻ രഹാ ഹൈ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജ്ജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യകേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 4 തവണയും ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനെ ഗുട്ടറസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9th യോഗത്തിലാണ് തീരുമാനം. ആസാം, ബീഹാർ, ഗുജറാത്ത്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ ഭവന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോടടുക്കുകയാണ്. പുറത്തുനിന്ന് കൂടിയ അളവിൽ വൈദ്യുതി എത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് 1st seed ആര്യന സബ്ലങ്കയും 2nd seed എലന റൈബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർച്ചയായ 3rd കിരീടമാണ് സബലങ്കയുടെ ലക്ഷ്യം. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യയെ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ പാകിസ്ഥാനെ 4 wicketsന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക, എലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.